ഒന്ന് കൊരിന്ത്യർ അധ്യായം 9. ഞാനൊരു സ്വതന്ത്രനാണ്, ഞാനൊരു അപ്പൊസ്തലനാണ്. നമ്മുടെ കർത്താവായി യേശുവിനെ ഞാൻ കണ്ടിട്ടുണ്ട്. കർത്താവിലുള്ള എന്റെ ജോലിയുടെ ഉദാഹരണമാണ് നിങ്ങൾ. മറ്റുള്ളവർ എന്നെ ഒരു അപ്പൊസ്തലനായി സ്വീകരിക്കുകയില്ല, പക്ഷേ നിങ്ങൾ എന്നെ ഒരു അപ്പൊസ്തലനായി സ്വീകരിക്കും. ഞാൻ കർത്താവിൽ ഒരു അപ്പൊസ്തലനാണെന്നതിന് തെളിവാണ് നിങ്ങൾ. ചിലർക്ക് എന്നെ വിധിക്കണം. അവർക്ക് നൽകുവാനുള്ള എന്റെ ഉത്തരം ഇതാണ്: ഞങ്ങൾക്ക് തിന്നുവാനും കുടിക്കുവാനുമുള്ള അവകാശമില്ലേ? യാത്ര ചെയ്യുമ്പോൾ വിശ്വാസിയായ ഭാര്യയെ കൊണ്ടു നടക്കാൻ ഞങ്ങൾക്ക് അവകാശമില്ലേ? മറ്റ് അപ്പൊസ്തലന്മാരും കർത്താവിന്റെ സഹോദരന്മാരും കേഫായും ഒക്കെ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. ബർണബാസും ഞാനും മാത്രം ഉപജീവനത്തിനു വേണ്ടി അധ്വാനിക്കണമെന്നാണോ? സ്വന്തം ശമ്പളം സ്വയം നൽകുന്ന ഒരു പട്ടാളക്കാരനുമില്ല. സ്വയം നട്ടുവളർത്തിയ മുന്തിരിത്തോട്ടത്തിൽ നിന്ന് ഏതാനും മുന്തിരി തിന്നാത്ത ഒരുവനുമില്ല. ആട്ടിൻപറ്റത്തെ നയിച്ചിട്ട് അതിന്റെ പാല് കുടിക്കാത്തവനുമില്ല. ഇതൊക്കെ മനുഷ്യർ ചിന്തിക്കുന്നത് മാത്രമല്ല, ദൈവത്തിന്റെ ന്യായപ്രമാണം ഇതുതന്നെ പറയുന്നു. അതെ, മോശയുടെ ന്യായപ്രമാണത്തിൽ ഇതുതന്നെ എഴുതിയിട്ടുണ്ട്:
ധാന്യം മെതിക്കാൻ ഉപയോഗിക്കുന്ന മൃഗത്തിന്റെ വായ് പൊത്തി ധാന്യം തിന്നുന്നതിൽ നിന്ന് അതിനെ തടയരുത്.
ദൈവം ഇത് പറയുമ്പോൾ അവൻ പണി മൃഗങ്ങളെപ്പറ്റി മാത്രമേ ചിന്തിച്ചിരുന്നുള്ളോ? അല്ല, അവൻ യഥാർത്ഥത്തിൽ ഞങ്ങളെപ്പറ്റിയാണ് പറഞ്ഞിരുന്നത്. തിരുവെഴുത്തിലെ ആ ഖണ്ണിക ഞങ്ങൾക്ക് വേണ്ടി എഴുതപ്പെട്ടതാണ്. കൊയ്യുന്നവനും മെതിക്കുന്നവനും വേലയ്ക്ക് കൂലിയായി അല്പം ധാന്യം കിട്ടുമെന്ന പ്രതീക്ഷയോടെ ജോലി ചെയ്യണം. ഞങ്ങൾ നിങ്ങളിൽ ആത്മീയ വിത്ത് വിതച്ചു, അതുകൊണ്ട് നിങ്ങളുടെ ഭൗതികമായതിൽ നിന്നും ഈ ജീവിതത്തിന് ഞങ്ങൾക്ക് കുറച്ച് വിളവെടുക്കാമല്ലോ. തീർച്ചയായും അതൊരു അത്യാഗ്രഹമല്ല. മറ്റുള്ളവർക്ക് നിങ്ങളിൽ നിന്ന് കിട്ടുവാൻ അവകാശമുണ്ട്, അതുകൊണ്ട് തീർച്ചയായും ഞങ്ങൾക്കും ഈ അവകാശമുണ്ട്. പക്ഷേ ഞങ്ങൾ ആ അവകാശം ഉപയോഗിക്കുന്നില്ല. ഇല്ല, ക്രിസ്തുവിന്റെ സുവിശേഷം അനുസരിക്കുന്നതിൽ നിന്നും ഞങ്ങൾ ആരെയും തടയാതിരിക്കാൻ ഞങ്ങളെല്ലാം സഹിക്കുന്നു. ദൈവാലയത്തിൽ ജോലി ചെയ്യുന്നവർക്ക് അവിടുന്ന് തന്നെ ഭക്ഷണം കിട്ടുമെന്ന് നിങ്ങൾക്കറിയാം. യാഗപീഠത്തിൽ ശുശ്രൂഷ ചെയ്യുന്നവർക്ക് യാഗപീഠത്തിൽ അർപ്പിക്കപ്പെട്ടതിന്റെ പങ്ക് കിട്ടും. സുവിശേഷ പ്രസംഗകരുടെ കാര്യത്തിലും അങ്ങനെ തന്നെ. സുവിശേഷ പ്രസംഗകർക്ക് ജീവനാംശം അവരുടെ തൊഴിലിൽ നിന്ന് തന്നെ കിട്ടണമെന്ന് കർത്താവ് കൽപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇതിലൊരവകാശവും ഉപയോഗിച്ചിട്ടില്ല. ഞാൻ ഇതൊന്നും നേടാൻ ശ്രമിക്കുന്നുമില്ല. ഞാൻ ഇതെഴുതുന്നതിന്റെ ലക്ഷ്യവും അതല്ല. അഭിമാനിക്കാനുള്ള എന്റെ അവകാശം എടുത്തുമാറ്റപ്പെടുന്നതിലും മരിക്കുകയാണ് എനിക്ക് ഭേദം. സുവിശേഷം പ്രസംഗിക്കുന്നത് എനിക്ക് പ്രശംസിക്കാൻ വേണ്ടിയല്ല. സുവിശേഷ പ്രസംഗം ഞാൻ ചെയ്യേണ്ട എന്റെ കടമയാണ്. ഞാൻ സുവിശേഷം പ്രസംഗിച്ചില്ലെങ്കിലാണ് എനിക്ക് ദുരിതം. ഇത് ഞാൻ തന്നെ തിരഞ്ഞെടുത്തതായിരുന്നു എങ്കിൽ സുവിശേഷം ഞാൻ പ്രസംഗിച്ചാൽ ഞാനൊരു പ്രതിഫലം അർഹിക്കുന്നു. പക്ഷേ എനിക്ക് മറ്റു പോംവഴികളില്ല. ഞാൻ സുവിശേഷം പ്രസംഗിക്കണം. എന്നിൽ ഏൽപ്പിക്കപ്പെട്ട കടമ ഞാൻ നിർവഹിക്കുന്നു എന്നു മാത്രം. പിന്നെ എന്ത് പ്രതിഫലമാണ് എനിക്ക് കിട്ടുക? ഇതാണ് എന്റെ പ്രതിഫലം. സുവിശേഷം പ്രസംഗിക്കുമ്പോൾ എനിക്ക് പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ അത് പറയാം. ആ രീതിയിൽ പ്രസംഗിക്കുന്നതിന് പ്രതിഫലത്തിനുള്ള അവകാശം ഞാൻ ഉന്നയിക്കരുത്. ഞാൻ സ്വതന്ത്രനാണ്, ഞാൻ ആരുടെയും ആളല്ല. പക്ഷേ ഞാൻ എന്നെ എല്ലാവരുടെയും അടിമയാക്കുന്നു. കഴിയുന്നത്ര ആൾക്കാരെ രക്ഷിക്കാൻ സഹായിക്കുകയാണ് ഞാൻ ഇതുകൊണ്ട് ചെയ്യുന്നത്. യഹൂദർക്ക് ഞാനൊരു യഹൂദനെ പോലെയായി. യഹൂദരെ രക്ഷിക്കാനാണ് ഞാൻ ഇത് ചെയ്തത്. ഞാനൊരു ന്യായപ്രമാണത്തിന്റെയും ചട്ടക്കൂടിലല്ല. എങ്കിലും നിയമം കൊണ്ട് ഭരിക്കപ്പെടുന്നവർക്ക് ഞാനും അങ്ങനെയായി. അത്തരക്കാരെ രക്ഷിക്കാനാണ് ഞാൻ അങ്ങനെയായത്. ന്യായപ്രമാണമില്ലാത്തവർക്ക് ഞാൻ ന്യായപ്രമാണമില്ലാത്തവനായി. ന്യായപ്രമാണമില്ലാത്തവരെ രക്ഷിക്കാനാണ് ഞാൻ അങ്ങനെയായത്. പക്ഷേ യഥാർത്ഥത്തിൽ ഞാൻ ദൈവത്തിന്റെ ന്യായപ്രമാണത്തിലാണ്, ക്രിസ്തുവിന്റെ ന്യായപ്രമാണത്തിന് കീഴിലാണ് ഞാൻ. ദുർബലരെ രക്ഷിക്കാൻ ഞാനും ദുർബലനായി. ഞാൻ എല്ലാവർക്കും എല്ലാമായി. ആകുന്നത്രയും ചില ആളുകളെ രക്ഷിക്കാനാണ് ഞാൻ അത് ചെയ്തത്. സുവിശേഷ മൂലമാണ് ഞാൻ ഇതെല്ലാം ചെയ്തത്. സുവിശേഷത്തിന്റെ അനുഗ്രഹങ്ങളിൽ എനിക്ക് പങ്കുപറ്റാമെന്നതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ഓട്ടമത്സരത്തിൽ എല്ലാ ഓട്ടക്കാരും ഓടുമെന്ന് നിങ്ങൾക്കറിയാം. പക്ഷേ ഒരു ഓട്ടക്കാരനെ സമ്മാനം കിട്ടും, അതുകൊണ്ട് ഓടുക, സമ്മാനം കിട്ടാൻ ഓടുക. എല്ലാ കളികളിലും പങ്കെടുക്കുന്നവർ കർശനമായി പരിശീലനം നടത്താറുണ്ട്. കിരീടം നേടുന്നതിനാണ് അവരിത് ചെയ്യുന്നത്. ആ കിരീടം അല്പനേരത്തേക്ക് മാത്രം നിലനിൽക്കുന്ന ഒരു ലൗകിക കാര്യമാണ്. പക്ഷേ നമ്മുടെ കിരീടം എന്നും നിലനിൽക്കുന്നതാണ്. അതുകൊണ്ട് ലക്ഷ്യമുള്ള ഒരാളെ പോലെ ഞാൻ ഓടുന്നു. വായുവിലല്ലാതെ ഇടിക്കുന്ന ഒരു മുഷ്ടിയുദ്ധക്കാരനെ പോലെ ഞാൻ പൊരുതുന്നു. ഞാൻ എന്റെ തന്നെ ശരീരത്തിലാണ് ഇടിക്കുന്നത്. അതിനെ ഞാൻ എന്റെ അടിമയാക്കി ഞാൻ തന്നെ തിരസ്കരിക്കപ്പെടാതിരിക്കാനാണ്. അതും മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം ഞാൻ ഇത് ചെയ്യുന്നത്.